പ്രിയമുള്ളവരെ, ഞാൻ സഞ്ജീവ്. എന്നോടൊപ്പമുള്ളത് ഒരു വിശേഷണവും ആവശ്യമില്ലാത്ത ഒരു എഴുത്തുകാരനാണ്, ടി ഡി രാമകൃഷ്ണൻ. ആൽഫയെയും ഫ്രാൻസിസ് ഇട്ടിക്കൂറിയെയും സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികയെയും മലയാളിയുടെ ചിന്താപഥങ്ങളിലേക്ക് കടത്തിവിട്ട എഴുത്തുകാരൻ. മലയാളവും കടന്ന് വിവിധ ദേശഭാഷകളിലേക്ക് ആ രചനകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ നോവലുകൾ ഓരോന്നും ഓരോ ദേശങ്ങളുടെ കഥയാണ് പറയുന്നത്. നോവലിലും കഥകളിലും ദേശം ഒരു കഥാപാത്രമായി ഉരുവം കൊള്ളുന്ന കാലത്ത് ദേശത്തെയും എന്തിനു മനുഷ്യനെ തന്നെയും പൊളിച്ചെഴുതുന്ന നോവലുമായിട്ടാണ് ടി ഡി രാമകൃഷ്ണൻ്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം ആൽഫ എന്ന നോവൽ. പിന്നീടാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. ഒരു ഇടിമുഴക്കം പോലെയാണ് ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ കടന്നുവരവെന്ന് പറഞ്ഞാലും അത് അതിശയോക്തിയല്ല. ആ നോവലിൽ ലോകമാകെ ഒരു ക്യാൻവാസായി മാറുകയാണ്. 4 വർഷത്തിന് ശേഷം സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി എന്ന നോവൽ. ദേവനായകി പരന്നൊഴുകിയതാവട്ടെ, ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന സിംഹളരാജ്യത്തും കാംബോജിയിലും കാന്തളൂർശാലയിലുമൊക്കെയായിരുന്നു. ഇപ്പോഴിതാ പുതിയ നോവൽ ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ, മാമാ ആഫ്രിക്ക. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, നോവൽ എന്ന സാഹിത്യ രൂപം തന്നെ ആഗോള കാഴ്ചപ്പാടിലേക്ക് മാറുന്ന പുതുകാലത്ത് നമ്മുടെ ദേശം അവരുടെ ദേശം എന്നിങ്ങനെയുള്ള സങ്കുചിതത്വത്തിന് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും നോവലിൻ്റെ ഭൂമിക ബോധപൂർവമായ ഒരു തിരഞ്ഞെടുപ്പാണോ?
ബോധപൂർവമല്ല, അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതാണ്. മാമ ആഫ്രിക്ക എന്ന നോവൽ ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ വരുന്നതും അത് മുന്നോട്ട് വയ്ക്കുന്ന കഥയുടെയും അല്ലെങ്കിൽ ഒരു ദാർശനികമായ തലത്തിൻ്റെയൊക്കെ കാരണങ്ങൾ അങ്ങനെ ഒരു പശ്ചാത്തലം ആവശ്യപ്പെടുന്നതാണ്. പിന്നെ ആ കഥയിലേക്ക് ഞാൻ എത്തുന്നതായിട്ട് പറയുകയാണെങ്കിൽ, വളരെ ചെറുപ്പകാലത്ത് ഞാൻ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു തൂലിക സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് ആ കാലത്ത് നോവലിൽ പറയുന്ന യഥാർത്ഥത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു പെൻ ഫ്രണ്ടിന് കത്തയക്കുകയാണ്. അന്ന് മിറർ എന്നും പറഞ്ഞിട്ടൊരു മാസിക ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് പേരുടെ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തൂലിക സൗഹൃദം ആവശ്യമുള്ളവർ കത്തയക്കും, ആ കത്തുകൾ കിട്ടി താല്പര്യമുള്ളവരാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ മറുപടി അയക്കില്ല. ഞാൻ ആ കാലത്ത് അയച്ചിരുന്ന പല കത്തുകൾക്കും മറുപടിയൊന്നും വന്നിരുന്നില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കത്തിന് മറുപടി വന്നു. അത് മെക്കരേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാളത്തിലായിരുന്നു. ആ മറുപടി വായിച്ച് എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇത്രയും ദൂരെ എന്നൊരു പെൺകുട്ടി എനിക്ക് കത്തയക്കുന്നു മലയാളത്തിൽ. ആ കത്തിൽ പറയുന്നു, നിങ്ങൾ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിൽ എനിക്ക് കത്തയക്കേണ്ട, മലയാളത്തിൽ അയച്ചാൽ മതി. നല്ല ഭംഗിയുള്ള അക്ഷരമായിരുന്നു, വളരെ ഉരുട്ടിയുള്ള ഹാൻഡ് റൈറ്റിങ്ങുള്ള കത്തായിരുന്നു. ഒരു 19-കാരനെ സംബന്ധിച്ച് ഇത്രയും ദൂരെ നിന്നൊരു പെൺകുട്ടിയുടെ കത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സന്തോഷം ഉണ്ടാകും. ആ സന്തോഷമൊക്കെ എനിക്കുണ്ടായിരുന്നു. അത്രമാത്രമേ യഥാർത്ഥത്തിൽ സംഭവിച്ചതുള്ളൂ. പക്ഷേ ഇതെൻ്റെ ഓർമ്മകളിൽ നിന്നിങ്ങനെ മാഞ്ഞു പോവാതെ കിടന്നിരുന്നൊരു കാര്യത്തിൽ നിന്ന് പിന്നെ നമ്മളൊരു കഥ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. മാമ ആഫ്രിക്കയിൽ കുറേ കത്തുകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ എല്ലാം നമ്മുടെ ഒരു ആഗ്രഹം എന്ന് മാത്രമേ പറയാവുള്ളൂ. ഒരു കത്തേ ശരിക്കും വന്നിട്ടുള്ളൂ.
അതെ, ഈ കത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ നോവലൊന്നും നമുക്ക് ഈ നോവലുകളൊന്നും ഉദ്വേഗത്തോടെ അല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റില്ല. കാരണം ആദ്യ പേജ് മറിച്ചു നോക്കുന്ന ഒരുവന് പോലും അവസാന പുറം വരെ വായിക്കാതെ മനസ്സമാധാനം കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. ഫ്രാൻസിസ് ഇട്ടിക്കോര തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. കാരണം ശാസ്ത്രവും ഗണിതവും കച്ചവട മൂലധനവും ഒക്കെ കൂടി ചേരുമ്പോഴും അതിൻ്റെ ആന്തരഘടകമായി വർത്തിക്കുന്നത് ഒരു ത്രില്ലറിൻ്റെ സ്വഭാവമാണ്. അതായത് സുഗന്ധിയിലും ആൽഫയിലും എല്ലാം ഈ ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. ഒരു പുറത്തിൽ നിന്ന് അടുത്ത പുറം മറിക്കുന്നത് പോലും വായനക്കാരൻ അറിയാതെ കൊണ്ടുപോകുന്ന ഒരു രചനാശൈലി. അതേക്കുറിച്ചൊന്ന് പറയാമോ?
തീർച്ചയായിട്ടും. ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, വായനക്കാരനെ വായിക്കാൻ പ്രേരിപ്പിക്കണം.
തീർച്ചയായിട്ടും.
21-ാം നൂറ്റാണ്ടിൽ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് അതേപോലെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വെല്ലുവിളികൾക്കിടയിൽ കൂടെയാണ് എഴുത്ത് കടന്നു പോകുന്നത്. അപ്പോൾ വായനക്കാരനെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ അവൻ പുസ്തകം മടക്കി വെച്ച് മറ്റെന്തിലേക്കും പോകും. അപ്പോൾ ആൽഫയിലാണെങ്കിലും ഇപ്പോൾ മാമ ആഫ്രിക്ക വരെയുള്ള എല്ലാ കൃതികളിലും വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ള ഇതിന് വളരെ കൃത്യമായിട്ട് ഞാൻ തിരിച്ചറിയുന്നുണ്ട്.
ഇനി മറ്റൊരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്, കാരണം നമ്മുടെ സമൂഹത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ വയലൻസ് സംഭവിക്കുന്നുണ്ട്, ക്രൂരതകൾ സംഭവിക്കുന്നുണ്ട്. കാരണം പ്രണയം നിരസിക്കുന്ന പെൺകുട്ടിക്കുമേൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുന്ന നാടായിപ്പോൾ കേരളം മാറിയിരിക്കുന്നു. ഇപ്പോൾ കംസനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കൊച്ചു കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ക്രൂരതയുടെ നേർചിത്രങ്ങൾ നമ്മുടെ തൊട്ട് മുമ്പിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇട്ടിക്കോരയിലും സുഗന്ധിയിലുമൊക്കെ താങ്കൾ വരച്ചിടുന്ന വയലൻസ് ഈ സമൂഹത്തിൻ്റെ തന്നെ പരിച്ഛേദമാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ സംശയം അവിടെയല്ല. കാരണം തികച്ചും സസ്യാഹാരിയായ ഒരാൾക്ക്, വെജിറ്റേറിയനായ ഒരാൾക്ക് ഈ മനുഷ്യ മാംസത്തിൻ്റെ രുചിയെക്കുറിച്ച് ഇത്രമാത്രം മനോഹാരിതയോടെയും ക്രൗരത്തോടെയും എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നതെന്ന്?
എഴുത്ത് എന്ന് പറയുന്നത് ഒരേ സമയം യാഥാർത്ഥ്യവും ഭാവനയും ചേർന്നിട്ടില്ല. ഇപ്പം നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് ഇമാജിനേഷനിലേക്ക് നടത്തുന്ന ഒരു ജമ്പാണ്. അപ്പം ഇത് പരമാവധി ഭാവനയുടെ സാധ്യത ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ നിങ്ങൾ നരമാംസ ഭോജനത്തിനെ പറ്റിയിട്ട് എഴുതുമ്പോൾ അത് കുറച്ചും കൂടി തീവ്രമായി തോന്നുന്നു. മറ്റു പല കാര്യങ്ങളും, ഇപ്പം ഞാൻ മദ്യപിക്കാത്ത ആളാണ്, മദ്യപാനത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ഇട്ടിക്കോരയിലും ഇതിലും എല്ലാ ഇതിലും എഴുതുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിനുവേണ്ടി കൂടുതൽ അന്വേഷിക്കേണ്ട ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് ചെയ്യാതെ തന്നെ എനിക്കറിയാനുള്ള ഒരുപാട് വഴികളുണ്ട്.
നമുക്ക് സുഗതിയിലേക്ക് തന്നെ തിരിച്ചു വരാം. കാരണം ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ട് ഫാസിസത്തെ ഇല്ലാതാക്കാനാവില്ല എന്ന് ഈ കഴിഞ്ഞിടയ്ക്ക് താങ്കൾ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു. അത് ശരി തന്നെയാണ്. കാരണം ഇടത്തെക്കാലിലെ മന്ത് വലത്തെക്കാലിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനമായിട്ടാണ് പാർലമെൻ്ററി ജനാധിപത്യത്തെ നമ്മൾ ഉപയോഗിച്ച് പോരുന്നത്. പക്ഷേ സുഗന്ധിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, കാരണം രാജപക്സെ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരമേറ്റ കാലത്താണ് സുഗന്ധി എഴുതപ്പെടുന്നത്. കാരണം ആ മൃഗീയ ഭൂരിപക്ഷം അദ്ദേഹത്തെ ഒരു ഏകാധിപതിയാക്കി മാറ്റുന്നതും നാം കാണുകയുണ്ടായി. അപ്പോൾ വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന അതിദേശീയതാവാദത്തിൻ്റെ അതേ ടോൺ പലയിടത്തും സുഗന്ധിയിൽ നമുക്ക് വായിക്കാം. അപ്പോൾ അത് ശ്രീലങ്കയുടെ മാത്രം കഥയല്ല, ഓരോ ദേശത്തിൻ്റെയും കഥയായിട്ട് അത് മാറുന്നില്ലേ?
അതെ അതെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പല ഇൻ്റർവ്യൂവിലും. സുഗന്ധി എഴുതുന്നത് ഇന്ത്യ രാജ്യത്ത് അതിശക്തമായ ഒരു ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിലേക്കുള്ള ഒരു പോക്ക് കാണുന്ന സമയത്താണ്. രാജപക്ഷയെ പറ്റി എഴുതുന്നത് രാജപക്ഷയെ പറ്റി മാത്രമല്ല, ശ്രീലങ്കയെപ്പറ്റി എഴുതുന്നത് ശ്രീലങ്കയെപ്പറ്റി മാത്രമല്ല, ഇന്ത്യയെപ്പറ്റിയാണ്. ഇപ്പോൾ ഈ പുതിയൊരു തിരഞ്ഞെടുപ്പ് വരുന്ന കാലത്തും അത് വളരെ പ്രസക്തമാണ്. പക്ഷേ എന്നെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, അതാണ് ഞാൻ ഇന്നാളെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഒരു ഭരണാധികാരിയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മാത്രമല്ല നമ്മളെ ഭയപ്പെടുത്തുന്നത്, സമൂഹത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്ന ഫാസിസത്തിൻ്റെ വിത്തുകൾ, അതാണ് ഭയപ്പെടുന്നത്. പല അളവിൽ ആളുകളിൽ അതുണ്ടാകുന്നുണ്ട്. ഒരു കാലത്ത് അത് ഒരു ചീത്ത കാര്യമായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. വളരെ അഭിമാനത്തോടു കൂടി തന്നെ വംശീയത, വർഗീയത ഒക്കെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലത്താണ്. അതാണ് നമ്മളെ ഭയപ്പെടുന്നത്.
തീർച്ചയായിട്ടും
ചിലപ്പോൾ ഒരു ഭരണാധികാരിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിലൂടെ മാറ്റാൻ പറ്റിയേക്കാം, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പകരം മറ്റൊരു പാർട്ടി കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഇന്ത്യ രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾക്കിടയിൽ, അവർ ഭൂരിപക്ഷമാണെന്നല്ല ഞാൻ പറയുന്നത്, 20-25% ആളുകൾ, അല്ലെങ്കിൽ എന്തിനും ഒരു 10% ആളുകളുടെ ഉള്ളിൽ പോലും അത്തരൊരു ചിന്താഗതി വരികയാണെങ്കിൽ അത് വളരെ അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിനെ ഇപ്പം മാമ ആഫ്രിക്ക എന്നുള്ള നോവലിലും വാസ്തവത്തിൽ നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റാണ് നടത്തുന്നത്. നമ്മൾ വളരെ ലളിതവൽക്കരിച്ച പ്രശ്നങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അപകടം, ഇപ്പം ബൈനറികളുടെ, ഇപ്പോൾ ബൈനറി ഓപ്പോസിഷനായിട്ട് കാര്യങ്ങളെ കണ്ട് ലളിതവൽക്കരിച്ച് മനസ്സിലാക്കുന്നതിൽ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഇപ്പം ജാതിയുടെ പേരിലോ നിറത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, അങ്ങനെയെല്ലാം വാസ്തവത്തിൽ എല്ലാ വിഭാഗത്തിലും പല അളവിൽ നന്മയുടെയും തിന്മയുടെയും അംശമുണ്ട്. അത് അംഗീകരിക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർ അപകടകാരികളാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിറത്തിലുള്ളവർ അപകടകാരികളാണ്, മറ്റൊരു നിറത്തിലുള്ളവർ വളരെ മാന്യന്മാരാണ്, എല്ലാ തരത്തിലുള്ള
മൈനറികളും,
അത് വലിയൊരു അപകടമാണ്. അതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം.
ശരീരത്തിൻ്റെ ലൈംഗികതയുടെ വലിയൊരാഘോഷം ആൽഫയിലും ഫ്രാൻസിസ് ഇട്ടിക്കോരയിലും സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികയിലും ഇപ്പോഴത്തെ ഒടുവിൽ ഇറങ്ങാൻ പോകുന്ന മാമ ആഫ്രിക്കയിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മലയാളി അതിഭീകരമായ രീതിയിൽ ലൈംഗിക പട്ടിണി അനുഭവിക്കുന്നവരാണെന്നുള്ളൊരു ബോധ്യം താങ്കൾക്കുണ്ടോ?
അത് തീർച്ചയായിട്ടും അതിൻ്റെ രതിയെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും എന്താ നിരോധിക്കപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഔദ്യോഗികമായിട്ട് നിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അനൗദ്യോഗികമായിട്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എവല്യൂഷനിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും എന്താണെങ്കിൽ തന്നെയും മനുഷ്യൻ എന്നുള്ള ആ ജീവിക്ക് ഇപ്പം ദൈവമെന്ന് തന്നെ നിങ്ങൾ കണക്കാക്കും, നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതൊരു ചീത്ത കാര്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമില്ല. ഇപ്പം നമ്ൾ ഇട്ടിക്കോരയിൽ നിന്ന് ആർട്ട് ഓഫ് ലവ് മേക്കിംഗ് അത് കലാപരമായിട്ട് ഏറ്റവും സൗന്ദര്യാത്മകമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം. ഞാൻ ഒരു 7-8 വർഷം മുമ്പേ, അന്ന് ഇന്ത്യ ടുഡെ മലയാളമുള്ള കാലത്താണ്, അതിലെഴുതിയൊരു ലേഖനത്തിൽ എഴുതിയൊരു കാര്യം, കേരളത്തിലെ യുവതി യുവാക്കൾ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വിഭവസമൃദ്ധമായ അത്താഴം വിളമ്പി വെച്ച് പട്ടിണിക്കിരിക്കുന്നവരാണ് എഴുതിയിട്ടുണ്ട്. സത്യമാണോ? എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും സർഗാത്മകമായ ക്രിയേറ്റീവായിട്ടുള്ള കാലം അതിനുപയോഗിക്കാതെ അതെന്തോ ഒരു ചീത്ത കാര്യമാണെന്ന് പറഞ്ഞ് മതത്തിൻ്റെ പേരും മതത്തിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് വരില്ല, അല്ലാത്ത തരത്തിലും ഇത് വലിയൊരു അപകടമാണെന്നുള്ളൊരു ധാരണയാണ്. അപ്പം ആൽഫ മുതലുള്ള എൻ്റെ ഈ മാമ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ച് തുറന്ന സംവാദം വേണമെന്ന് വിശ്വസിക്കുന്നതാണ്. അതിനായിട്ടാണ് ശ്രമിക്കുന്നത്. അതൊരു ചീത്ത കാര്യമല്ലാന്നും അതിനെ പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യമാണെന്നും പറയാനാണ് ശ്രമിക്കുന്നത്.
ഏതായാലും ആഫ്രിക്ക ഭൂമികയാകുന്ന കഥാഭൂമികയാകുന്ന രചനകൾ, സാഹിത്യ രചനകൾ മലയാളത്തിൽ അധികമില്ല എന്ന് തന്നെ പറയാം. അറിയാ ദേശത്തോട് തോന്നുന്ന കൗതുകത്തിനപ്പുറമുള്ള മാനങ്ങൾ രാഷ്ട്രീയം മാമ ആഫ്രിക്ക തീർച്ചയായും പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാട് കൂടിയായി മാമ ആഫ്രിക്ക മാറുന്നുണ്ട്. നോവലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം പങ്കുവച്ച ശ്രീ ടി ഡി രാമകൃഷ്ണന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വളരെ നന്ദി സാർ.
സന്തോഷം. നമസ്കാരം.